ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
ഇൻ ദി നെയിം ഓഫ് ദി ലോർഡ് ബി ഗ്ലോറിഫൈഡ്.
കഴിഞ്ഞ ദിവസം കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്രമേയ ധനം, അതിന്റെ ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ വിശപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു ധ്യാന സമയമായിരുന്നു.
ലാസ്റ്റ് ഡേ വി ഹാഡ് been dealing with the importance of the unsearchable riches of Christ, and it was kind of an appetizer for the rest of the session.
നമ്മൾ ശ്രദ്ധിച്ചത് രക്ഷ അല്ലെങ്കിൽ സുവിശേഷം പറയുമ്പോൾ അന്യജാതികൾക്ക് കൊടുക്കേണ്ടത് ക്രിസ്തുവിനെയാണ്.
We were hearing about the fact that when you share the gospel, we need to give to the unbelievers Christ.
ഒരു വിവാഹ ആലോചനയിൽ വധു വരന്റെ പ്രാധാന്യം പോലെയാണ് സുവിശേഷത്തിൽ ക്രിസ്തുവും പാപിയും.
In a marriage proposal, just as the bride and the bridegroom is important, so is Christ and sinners.
ഒരു മതത്തിൽ രക്ഷയ്ക്ക് ഉപരിയായി രക്ഷകനാണ് പ്രാധാന്യം അർഹിക്കുന്നത്.
For a religion, more important than salvation is the savior.
യഹൂദ മതത്തിലും മശിഹ എന്നതിൽ ഉപരിയായി യേശു ആകുന്ന മശിഹ, യേശു ക്രിസ്തു ആയിരുന്നു പ്രാധാന്യം അർഹിക്കുന്നത്.
Even in the Jewish religion, more than the Messiah, it was Christ who was the Messiah that was important.
പിന്നീട് നമ്മൾ കണ്ടത് അതൊന്ന് മനസ്സിലാക്കുവാൻ അബ്രഹാം തന്റെ ദാസനെ വിവാഹ ആലോചനയ്ക്കായി, ഇസഹാക്കിന്റെ വിവാഹ ആലോചനയ്ക്കായി അയക്കുന്ന ഭാഗമാണ്.
The second thing we thought about was how Abraham had sent his servant for the proposal of his son.
ഇന്നലെ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല.
I wouldn't want to repeat again what I have said last time.
എന്നാൽ അവിടെ അബ്രഹാമിന്റെ കോൺഫിഡൻസ്, ഇസഹാക്ക് എന്ന തന്റെ പുത്രന്റെ സൗന്ദര്യത്തിൽ, അവന്റെ ആകർഷണ ശക്തിയിൽ അബ്രഹാം എന്ന പിതാവിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു.
We understood that Abraham had a confidence in his son.
ഈ ദാസന് ഇസഹാക്ക് എന്ന കാൻഡിഡേറ്റിൽ അല്ലെങ്കിൽ വരന്റെ മേൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഇസഹാക്കിനെ വരച്ചു കാണിക്കുകയാണെങ്കിൽ ഏത് പെൺകുട്ടിയും അവനെ ആഗ്രഹിക്കും.
The servant had a confidence in Isaac in the sense that he knew that if he were to depict Isaac, any girl would fall for him.
ഇനിയുള്ളത് ശ്രദ്ധിച്ചു കേൾക്കണം.
And now I would want you to listen very carefully.
അബ്രഹാമിന് ഈ ദാസൻ തന്റെ പുത്രനെ നന്നായി വരച്ചു കാണിക്കും എന്ന കോൺഫിഡൻസും ഉണ്ടായി.
Even Abraham had the confidence that this servant would depict exactly his son.
ഈ കോൺഫിഡൻസ് ദൈവത്തിന് സുവിശേഷം അറിയിക്കുവാൻ ബാധ്യതയുള്ള നമ്മളോടുള്ള ബന്ധത്തിലുണ്ടോ? നാം അവന്റെ പുത്രനെ നന്നായി വരയ്ക്കുന്ന കാര്യത്തിൽ എത്രത്തോളം വിശ്വസ്തന്മാരാണ്?
Does this assurance, does the Lord has this assurance about us in the sense that we would be able to depict the Lord Jesus Christ?
ഇദാസൻ മടങ്ങി റിബേക്കയായി വരുമ്പോൾ,
when the servant returned back with Rebecca,
ഞാൻ എന്റെ ഭാവത്തൊന്ന് പറയാണ്, അബ്രഹാം ദാസനോട് ചോദിച്ചു കാണും, എങ്ങനെ നീ ഇത് ചെയ്തു?
I am saying as from my own words and thought that Abraham would have asked the servant, how did you do it?
അപ്പൊ ദാസൻ ഇങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, എന്റെ ഭാഗത്ത് ഞാൻ പറയാം.
The servant would have said, let me first sit down.
എന്റെ ഭാഗത്ത് ഞാൻ പറയാണ്.
I am saying it from my side.
ദാസൻ പറയാ, എന്റെ സാറേ, ഞാൻ പറഞ്ഞു എന്റെ യജമാനന് നല്ലപോലെ ചില്ലറയുള്ള ആളാ, കൊച്ചെ നീ വന്നാ നിനക്ക് സുഖമായി ജീവിക്കാം.
I said that my master has got enough wealth, so if you were to come into our home, you could live a happy life.
Adu varayen kocha ella itterinj ende koodi inge povunu.
I said that and she just came ran away with me.
Odne Abraham enna parayum, sabash midukan ennu parayuvo.
Would Abraham say very good?
Ingine alle naam palareyum pidichondu varune.
Isn't this how we catch people?
സ്വർഗത്തിലെ ഒരു ദുഃഖവും ഇല്ല.
There is no sorrow in heaven.
അവിടെ 12 മാസം അതുണ്ട് ഇതുണ്ട് എന്തെല്ലാം പറഞ്ഞാ നമ്മൾ ആൾക്കാരെ കൊണ്ടുവരുന്നത്.
Everything is available every 12 months in heaven.
ദൈവത്തെ വേണോ എന്ന സുവിശേഷത്തിൽ നാം പറയാറുണ്ടോ?
Do we say that that you need God while we preach the gospel.
Do you need God? ദൈവത്തെ നിനക്ക് വേണോ?
Do you need God?
ദൈവത്തെ തരാം വേണോ?
I am ready to give you God. Do you want him?
ഈ ദൈവം ആരാണെന്ന് ഞാൻ പറയാം.
I will tell you who this God is.
Oh, ആ പാപി കർത്താവിന്റെ മനോഹരത്വത്തെ കണ്ട് ആകർഷിക്കപ്പെട്ടിട്ട് ഇങ്ങനെ പറയാനിടയാകണം.
Oh, that sinner need to see the beauty of God and should say like this.
രക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഇവനാൽ രക്ഷിക്കപ്പെടണം.
If I were to be saved, I ought to be saved through him.
അങ്ങനെ വേണം വിവാഹാലോചനകളും.
That is how a marriage proposal should be.
എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് ഈ പുരുഷന്റെ കൂടെ ആയിരിക്കണം.
If I have a married life, this has to be with this man.
അയ്യോ, ഞാൻ വിചാരിച്ച അച്ചായന് ഡിഗ്രി ഉണ്ടെന്ന്, ഈ പ്രീഡിഗ്രിയും വെച്ചോണ്ടാണോ എന്നെ കിട്ടിയേ എന്ന് ഒരിക്കലും പെൺകുട്ടി പറയാൻ പാടില്ല.
I thought that my husband had a degree, but he just has a pre-degree. Is it with this man that I have married?
ദേവിയേത്, നിങ്ങൾ ഡിഗ്രിയെ വിവാഹം ചെയ്യരുത്.
For God's sake, do not marry degrees.
ഞാൻ ചോദിച്ചോട്ടെ, പിന്നീട് നമ്മൾ ചിന്തിച്ചത് മഹത്വമായ തേജസ് ഉള്ളത് ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാതായി എന്ന് നമ്മൾ ചിന്തിച്ചു.
Then we thought about thing that was glorious in comparison with the excess exceeding glory has no glory.
അപ്പോൾ അത് ചിന്തിച്ചപ്പോൾ നാം ഒരു കൊച്ചു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് ചോക്ലേറ്റും കണ്ണാടിയും വെച്ച് അത് പഠിക്കാൻ ശ്രമിച്ചു.
When we spoke about it, we related it with the story of a child and chocolate and the spectacle.
ഇനി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം.
Now may I ask you a question?
അത് കൊച്ചു പിള്ളേരുടെ കാര്യമായിരുന്നു.
That was a question for the children.
ദോഹയാണോ നല്ലത് അതോ കേരളമാണോ നല്ലത്?
Is Doha better or is Kerala better?
അവിടുത്തെ പച്ചപ്പുല്ലും ആ മധുരമുള്ള വെള്ളവും.
Is the greenery in Kerala and the sweet water there?
Avudte malayalam, avudte malagalum.
The mountains and the Malayalam language there.
Avudte arivigalum, nadigalum, tadagangalum.
The valleys and the ponds and the lakes there.
Avudeyulla nammade priyappettavar.
And our dear ones there.
Avudte rubberum, palavum, chakkeyum, maangeyum.
The rubber, the mango, the jackfruit, the all the fruits there.
Parapleyum njan adu parayumbo kodi varunnilla ningalku.
Don't you have a desire for that land?
Satyam para, Doha ano nalladu Kerala ano?
Tell me the truth, is Doha better or is it Kerala?
Angane chindicha mathi. എന്നാൽ ഈ മരുഭൂമിയിൽ അതിനേക്കാട്ടിലും മൂല്യമുള്ള ഒന്നിനെ നിങ്ങൾ കണ്ടെത്തി.
But in this wilderness you have found something that is of far greater value.
മൂല്യം കണക്കാക്കുമ്പോൾ ബ്രദർ പറഞ്ഞ പോലെ
ആ
നല്ല നാടിനെ വിടുവാൻ നിങ്ങൾ തയ്യാറായി.
When you considered the value of what you have found, you were ready to leave that beautiful land.
Appam tejasodu koodiya keralam ee adimahathaya tejas nimittam ottam tejas illaye 10 35 varshamayittu pogan oru planum illa.
The glorious Kerala which became of no glory when you considered the real God.
Aarin kayurthi amen parayanda.
Don't raise your hands and say amen.
Okay, mavunathilum veliya bhasha undanna,
even silence speaks.
Appol idu ariyavunna ningalodu njan parayunna sabhash.
And to this, to you who know this, I am saying good.
എന്നാൽ ഇതേ പ്രിൻസിപ്പിളിനെ ക്രിസ്തീയ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ഉപദേശങ്ങളും ബൈബിളിലെ മുഴുവൻ കാര്യങ്ങളും പഠിക്കുന്നു, ക്രിസ്തീയ ജീവിതം അതിലൊക്കെ ഏറ്റവും മൂല്യമുള്ളത് യേശു ക്രിസ്തു തന്നെ അല്ലേ?
Isn't it true that after studying all the doctrines of the scripture, wouldn't you say that Jesus is most preeminent?
ആ മൂല്യം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ദോഹയിൽ വന്ന നിങ്ങൾ, ദോഹയിൽ നിന്ന് അമേരിക്കയിലേക്കും യു കെയിലേക്കും പോകാൻ ചിന്തിക്കുന്ന പലരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ മൃഗങ്ങളോടും ഞാൻ ശുപാർശ പറയുന്നത്, അത് കഴിഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒന്നിൽ നിന്നും ചേക്കേറുവാൻ അറിയുന്ന നിങ്ങൾ ക്രിസ്തുവിങ്കിലേക്ക് ചേക്കേറണം.
If you know to find better glory after glory, wouldn't Christ be the most glorious thing in your life?
You should learn to step from one point to the other and let it be the person of Christ. യേശു ക്രിസ്തു ആണ് വ്യക്തിത്വത്തിലേക്ക് അടുത്ത ചുവട് വെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം.
We need to take the next higher step into the person of the Lord Jesus Christ.
ഞാൻ നേവിയിലെ 15 വർഷം സർവീസ് ചെയ്ത ആളാണ്.
Brother was in Navy for around 15 years.
ഞങ്ങളെ എബ്രോഡ് ഒക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്.
We have visited many places abroad.
ഷിപ്പിലെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആ നിലയിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്.
We had the privilege of traveling in ship many times.
അങ്ങനെ പോകുമ്പോൾ നല്ല മനോഹരമായിരിക്കുന്ന ഈ ഗൾഫ് ഏരിയാസ് ഒക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിക്കും.
During that times we had enjoyed while we traveled through these areas in the Gulf.
അതെല്ലാം കഴിഞ്ഞ് ഷിപ്പ് പോർട്ട് വിടുന്ന ഒരു ദിവസമുണ്ട്, തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാൻ പോർട്ട് വിടുന്ന ഒരു ദിവസം.
There is a time where we will have to leave the port.
അന്നേരം ഞങ്ങൾ എല്ലാവരും 100% വൈറ്റ് യൂണിഫോം, വൈറ്റ് ക്യാപ്, വൈറ്റ് ഷൂ, വൈറ്റ് സോക്സ് എല്ലാം ഒക്കുന്നതൊക്കെ വൈറ്റ് ആക്കി ഞങ്ങൾ ഈ ഷിപ്പിന് ചുറ്റും ലൈനിൽ നിൽക്കും.
During that time, all of the crew stands around the ship in white uniform.
ഇത്രയും നല്ല ഗൾഫും റോഡും അതിന്റെ ഓരോ തുരുമ്പും ആസ്വദിച്ചിട്ട് ഞങ്ങൾ ഒരു പാട്ട് പാടിയിട്ടാ പോകുന്നത്.
After enjoying all the land, we sing a song before we leave.
ഞങ്ങൾ പാടുന്നത് ഇങ്ങനെയാണ്.
This is how we sing.
Sare jahan se acha Hindustan hamara. ഇവിടെ മാന്ത്രമാണെന്നൊക്കെ പറഞ്ഞാൽ അവസാനം പറയാം, അത് ഞങ്ങളുടെ ഇന്ത്യ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത്.
After visiting all places, at the end we say that our country is the best.
പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരണം.
Dear brothers, we need to return back to the Lord Jesus Christ.
രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരുവന് ഉണ്ടാവുന്ന എരിവ് യേശുക്രിസ്തുവിനെ വിശ്വാസികളായ നാം തന്നെ രണ്ടാമത് കണ്ടെത്തുന്ന എരിവിലേക്ക് കടന്നു വരണം.
We need to come into a second phase in our life, the very phase and the desire that we had when we came to know the Lord.
ഈ ലോകത്തിനെ വെറുക്കേണ്ടത് ഒരു പ്രത്യേക ആവശ്യമാണ്.
It is a very important thing that we need to hate this world.
ഈ ലോകത്തിനെ വെറുക്കുന്നതും കർത്താവിനെ സ്നേഹിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമുണ്ട്.
There is a relationship between hating the world and loving the Lord.
കർത്താവ് തന്നെ പറഞ്ഞു, ഈ ലോകത്തെ സ്നേഹിക്കുന്നവൻ എന്നെ ദ്വേഷിക്കുന്നു.
The Lord himself said, the one who loves the world hates me.
അതെന്താ അങ്ങനെ പറയുന്നത്?
Why did the Lord say that?
ഈ ലോകത്തിലെ സമ്പാദിക്കണ്ടന്നല്ല എന്ന അർത്ഥം.
It doesn't mean that we need not earn in this world.
Our striving, our drive നമ്മുടെ ഉള്ളിൽ ഉള്ളത് ആ സ്നേഹത്തിന്റെ ഒഴുക്ക് കർത്താവ് പ്രത്യേക നിലയിൽ ആ മെഷർ ചെയ്യുന്നത്.
God measures in a very special way our love towards things.
അത് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം.
To make that clear, may I tell you an example?
വിവാഹം കഴിച്ച ശേഷം,
after you're married,
ചില സഹോദരിമാർക്ക്,
some of the sisters,
ആ വീടിനെ കുറിച്ചുള്ള ചിന്തയും ആ ഒരു അറ്റാച്ച്മെന്റ് ഫുള്ളി അങ്ങോട്ട് ഡിറ്റാച്ച് ചെയ്യാത്ത ഒരു പ്രശ്നം വരും.
They have difficulty being worrying, completely worrying,
leaving or forgetting their own house in which they were brought up.
Leaving and forgetting and detaching themselves from the house from which they were brought up.
See, Rebekah ki veed vidanam aa nilayil Isaac-inte manoharatham Rebekah-il varanam.
Rebecca had to have such a desire towards Isaac that she was ready to leave the house.
See, Isaac-ine endu maatram kandu ennulladinte oru sign aanu tande veedine viduvanulla tande manas.
The desire of Rebecca to leave Isaac was a sign of how much she understood Isaac.
Adu manasilavunnundo?
Are you able to understand that?
ഇതിനെ ഉപേക്ഷിക്കുന്നതല്ല important.
The important thing is not to forsake the house.
എന്നാൽ അവനെ അറിഞ്ഞതിന്റെ ഒരു സൈനാണ് ഇപ്പുറത്ത് നമ്മൾ കാണുന്നത്.
But what you do is actually a practical sign of how much you have understood the real person.
നമ്മളെല്ലാവരും നമ്മുടെ യൂത്സിനോടും നമ്മളോടും പറയുന്നത് ലോകത്തെ വെറുക്കണം, ലോകത്തെ വെറുക്കണം, ലോകത്തെ വെറുക്കണം.
We all the time talk to our youths and tell them to hate the world.
അതല്ല ദൈവവചനം പറയുന്നത്.
But that's not what the word of God says.
പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ലാഭമായതിനെ സകലതും ചപ്പുന്നും ചവറുന്നു വേണ്ടി.
പോൾ സേസ് ബിക്കോസ് ഓഫ് ദി എക്സീഡിംഗ് നോളജ് ഓഫ് ക്രൈസ്റ്റ് ഐ കൺസിഡർ എവറിത്തിങ് ആസ് ലോസ്.
ഇതില്ലാതെ നമ്മൾ ഇത് ചെയ്യുവാൻ, ഏതാ ലോകത്തിനെ ചപ്പുന്നും ചവറുന്നും എണ്ണുവാൻ ക്രിസ്തുവിന്റെ പരിജ്ഞാനവും മനോഹരത്വവും ഇല്ലാതെ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല.
If we were to leave the world without knowing the exceeding knowledge of the Lord, it is of no benefit.
കാരണം അതിനൊരു reason ഇല്ല.
There is no reason for it.
അതുകൊണ്ട് പൗലോസ് പറയുന്നത് നിമിത്തം നിമിത്തം എന്ന വാക്ക് ശ്രദ്ധിക്കണം.
That is why Paul says because of it.
ഞാൻ സഹോദരന്മാരോട് ഒരു രഹസ്യം പറയാം.
May I tell the sisters a secret?
പിതൃഭവനത്തിനെ മറക്കുക എന്ന് പറയുന്നത് ഒരു ക്രൂവലായിട്ട് കാണരുത്. അതിനകത്ത് ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു പറ്റുന്ന ഒരു ചാവിയുണ്ട്, ഒരു താക്കോലുണ്ട്.
Leaving your native, your parents and home need not be considered as something that is cruel, because there is a key that the husband applies.
ആ ചാവി കൊണ്ട് ഭർത്താവിന്റെ സ്നേഹം, ഭർത്താവിന് നിങ്ങൾ അല്ലെങ്കിൽ സഹോദരിമാർ അല്ലെ ഭാര്യ സുന്ദരിയാകുന്ന താക്കോൽ അതിനകത്തുണ്ട്. അതായത് അങ്ങനെ ഒരു സ്ത്രീ ചെയ്യുമ്പോൾ ആ ഭാര്യയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട്.
When a sister would do that would increase the beauty of the person.
ഒരു വാക്യം വായിക്കാം.
Let us read a verse.
സങ്കീർത്തനം 45:10
Psalms 45:10-11
അതൊന്ന് ആസ്വദിച്ച് വായിക്കണം കേട്ടോ. അല്ലയോ കുമാരി കേൾക്ക. ആ വായിച്ചാട്ടെ. ആ കേട്ടോ, നിന്റെ പിതൃഭവനത്തെ മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്ന നിമിഷം നീ നിന്റെ പിതൃഭവനത്തെ മറക്കുമ്പോഴാണ് എന്ന് വെച്ചാൽ,
when you forget your people and your father's house, then the king will desire your beauty.
അതിന്റെ അർത്ഥം പിതൃഭവനത്തെ മറക്കുമ്പോഴത്തേക്ക് നിനക്ക് സൗന്ദര്യം കൂടുന്നു എന്നല്ല, പിതൃഭവനത്തെ മറക്കുന്നതിന്റെ അർത്ഥം നീ രാജാവിൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാ. അതാണ് രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നതിന്റെ താക്കോൽ.
It doesn't mean that when you forget your people and your father's house, the king will desire your beauty. It means that when you really desire the beauty of the king, that when the king will desire your beauty, then that means that you will forget your people and your father's house.
അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്.
It's an automatic process.
ലോകത്തെ വെറുക്കുക എന്ന് പറയുന്നത് പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു.
I believe that to hate the world is not something that need to be taught.
Adu sambhavikkunnundo ennu nokkanam ennu padikkanam ennu njan aagrahikkunnu.
It is something that we need to be careful and see whether it happens.
Adu sambhavikkunnillengil prashnam enda, ninakku rajavinte saundaryathil poornamaya aagarshanam undayittilla. You have not fallen in love with the Lord.
If it doesn't happen, it means that you have not actually desired or fallen in love with the king of the Lord.
എനിക്ക് ഫോർട്ട് അസംബ്ലിയിൽ എന്റെ മൂപ്പം പറയുന്ന ഒരു ഫ്രേസ് വലിയ ഇഷ്ടമാണ്.
I remember a phrase that is said by one of the elders in the Fort Assembly.
എന്റെ ഹൃദയത്തിൽ ഞാൻ താലോലിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ഫ്രേസ്.
It is something that I put in my heart.
ഇവിടെ ഒരുപക്ഷെ ബ്ലസൻ അബ്രഹാമിന് ആ ഫ്രേസ് കേട്ടിട്ടുണ്ടാവും.
Maybe brother Blessen might know this phrase.
ആ മൂപ്പം പറയുന്നത് ഇങ്ങനെയാണ്.
He says like this.
We should be carried away by the person of Jesus Christ. അല്ലെങ്കിൽ ക്രിസ്തുയേശുവിന്റെ വ്യക്തി പ്രഭാവത്താൽ നമ്മുടെ ഹൃദയം കവർന്നെടുക്കപ്പെടണം.
We need to be carried away by the person and the beauty of the Lord Jesus Christ.
Carried away. നമ്മുടെ ഹൃദയത്തിനെ അവൻ എടുത്തു പോയി, ഹൃദയം നഷ്ടപ്പെട്ടു പോയി. ഈ ലോകത്തിലേക്കുള്ള ഇനി ഒരു ഹൃദയം നമുക്കില്ല.
Yes, he has taken our heart. We have lost our heart and we do not have any more a heart for this world.
Alliyo kumari kelka chevi jayika ninde pitruvavante maraka appol rajavu ninde saundaryate aagrikkum pinne parayna vaakyam endo ariyamo പിന്നെ പറയുന്നത് അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക.
Oh, listen, oh daughter, give attention and incline your ear. Forget your people and your father's house. Then the king will desire your beauty. And then it says, because he is your Lord, bow down to him.
അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള മരുന്ന് യേശുക്രിസ്തുവാണ്.
If it is so, our medicine is the Lord Jesus Christ.
യേശുക്രിസ്തുവിന്റെ മനോഹരത്വത്തെ നാം ഉറ്റു നോക്കണം. വരും ദിവസങ്ങളിൽ അവനാൽ ധനികരാകുമ്പോൾ ഈ ലോകത്തെ വെറുക്കുവാൻ നാം അറിയാതെ തന്നെ നമുക്കിടയാകും.
When in the days to come, we need to behold the beauty of the Lord, and in ways that we don't even realize, we will have a hatred towards this world.
എന്റെ വിചാരം നാം എല്ലാവരും ലോകത്തെ വെറുക്കുവാൻ ആഗ്രഹിക്കുന്നവരാ, എങ്കിൽ കഴിയാത്തവരുമാണ്.
I believe that we all would want to hate the world and we desire to do it, but we are not able to do it.
പൗലോസിന്റെ ജീവിതത്തിൽ ഒരു മുഖാന്തരം നിമിത്തം ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിത്തമില്ല എന്നുള്ളതാണ് എന്റെ കാരണം.
There was an opportunity in the life of Paul
because in his life.
There was a because in the life of Paul, but probably there is no because in our life.
നമുക്ക് 2 കൊരിന്ത്യർ 3 അധ്യായം ഒന്ന് നോക്കാം.
Let's read 2 Corinthians chapter 3.
അവിടുന്നാണ് നമ്മൾ നേരത്തെ വായിച്ചത്, തേജസ്സോട് കൂടിയത് ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാതായി എന്ന വായിച്ച ഭാഗമാണത്.
That's where we read that indeed what had glory in this case has no glory on account of the glory that surpasses it.
അതങ്ങോട്ട് പറഞ്ഞിട്ട് പൗലോസ് മുമ്പോട്ട് പോകുമ്പോൾ,
after he says that and as he goes along,
2 കൊരിന്ത്യർ 3ന്റെ 16 ഒന്ന് നോക്കിക്കേ.
Let's read 2 Corinthians chapter 3 and verse 16. But whenever a man turns to the Lord, the veil is taken away.
മൂടുപടം നീക്കണോ എന്നാണോ പറഞ്ഞേ?
Is it said that the veil need to be removed?
നീങ്ങി പോകും.
The veil would get removed.
അതെപ്പോൾ സംഭവിച്ചു?
When did that happen?
ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ.
When a man turns to the Lord.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ?
So what we need to do?
ലോകത്തെ വെറുക്കണ്ട.
We don't need to hate the world.
ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞാൽ മതി.
We just need to turn to the Lord.
പൗലോസിന് ഇത് അറിയാമായിരുന്നു.
Paul knew it well.
തേജസ്സോട് കൂടിയത്, ഈ ലോകം തേജസ്സോട് കൂടിയതാണ്, എന്നാൽ അതിമഹത്തായ തേജസ് നിമിത്തം കിട്ടിയത് കൊണ്ട് പൗലോസ് പറയാണ്, turn to Christ and the veil will be removed away.
Though this world is glorious, but when he came to know the thing that was even glorious, the veil that was there got removed.
Moshe kid ariyamayirno.
Did Moses knew this?
Hebrews 11:26 nokike.
Hebrews chapter 11 and 26.
11:26.
Considering the reproach of Christ greater riches than the treasures of Egypt.
അതുകൊണ്ട് ഫറവോന്റെ മകൻ എന്ന് വിളിക്കാൻ തനിക്ക് ഒരു താല്പര്യവും ഉണ്ടായില്ല. ഏതുകൊണ്ട് ക്രിസ്തുവിന്റെ നിന്ന് ഏറിയ ധനമെന്ന് എണ്ണി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പക്ഷെ എണ്ണി.
He considered the treasures of Christ more than that of Egypt. He considered it. Therefore he despised to call himself the son of Pharaoh.
അപ്പോൾ അവിശ്വാസികൾക്ക് കർത്താവിനെ ആവശ്യമുണ്ട്.
Therefore the unbelievers need the Lord.
ഇസ്രായേലിന്റെ ഡയറ്റിൽ കർത്താവിന്റെ ആവശ്യം നമ്മൾ ഇന്നലെ കണ്ടു.
We found the importance of Christ in the diet of the Israelites.
പുരോഹിതന്മാരുടെ ഭക്ഷണം നമ്മൾ ശ്രദ്ധിച്ചു.
We looked into the food and the diet of the priest.
യേശുക്രിസ്തു പറഞ്ഞു, എന്നെ തിന്നിട്ടല്ലാതെ നിങ്ങൾ ജീവിക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞു.
The Lord Jesus Christ said that without eating me you cannot live.
പൗലോസിന് ആ കാര്യം അറിയാം, മോശയ്ക്ക് ആ കാര്യം അറിയാം.
Paul and Moses knew the same thing.
പിശാചിന് ഈ കാര്യം അറിയാമോ?
Does Satan know about it?
പിശാചിന് ഈ കാര്യം അറിയാമോ?
Does Satan know about this?
നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 4 അധ്യായം.
2 Corinthians chapter 4.
അതിന്റെ 4 വാക്യം തൊട്ട് വായിക്കാം.
From verse 4 onwards.
ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയത് എന്തുകൊണ്ടാണ്?
For what reason does God of this world blind the minds of the unbelievers?
സുവിശേഷം പ്രകാശിക്കാതിരിപ്പാനല്ല.
It is not that the gospel of Christ may not be reflected.
പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് തേജസ്സുള്ള സുവിശേഷം. സുവിശേഷമല്ല, തേജസ്സുള്ള സുവിശേഷം ഈ ശോഭിക്കാതിരിക്കാൻ വേണ്ടിയാണ്.
Here it says that not just the gospel, but that the glorious gospel may not be reflected.
പ്രകാശിക്കാതിരിക്കാൻ.
That it may not be lighted.
ആ പ്രകാശം ആരുടെ പ്രകാശമാണെന്നറിയാവോ?
Whose light is that?
ആറാം വാക്യം നോക്കിക്കേ.
Verse 6.
ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന്.
Here it says light of the knowledge of the glory of God in the face of Christ.
In the face of Jesus Christ, യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള പ്രകാശം അടിക്കാതിരിപ്പാൻ, അറിയാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി.
The God of this world has blinded the eyes of the believers so that eyes of the unbelievers so that the glory of God in the face of Christ may not be reflected in their lives.
എന്ന് വെച്ചാൽ ഈ പ്രപ്പോസല് നടത്തുമ്പം സ്വർഗവും രക്ഷയും നരകവും പറഞ്ഞാൽ സാത്താന് പേടിയില്ല. സുവിശേഷത്തിലെ തേജസ്സാകുന്ന യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ളത് പറയുന്നതിന്റെ പേടിയേ പിശാചിനുള്ളൂ.
It means that while we say the gospel, when you talk about heaven, hell and eternal life, that doesn't make any difference except when they really see the glory of God in the face of Christ.
തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിപ്പാൻ പിശാചന് സുവിശേഷത്തിന്റെ അകത്തുള്ള സുവിശേഷത്തിനെയാണ് പേടി.
The Satan is scared of the gospel inside the gospel, the light and glory of God in the face of Lord Jesus Christ.
ഒരിക്കലെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഉണ്ടായിരുന്നു.
Once there was a man who worked in railway.
താന പൊതുവെ വളരെ പങ്ച്വൽ ആയിരിക്കുന്ന ആളാണ്.
Basically he is a man who was punctual.
തന്റെ ജോലി എന്ന് പറയുന്നത് ഈ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും കാണിക്കുന്ന ജോലിയാണ്.
His work involved showing the red light and the green light.
എന്നാൽ ഒരു ദിവസം അല്പം അദ്ദേഹം എങ്ങനെയോ ഒന്ന് മയങ്ങിപ്പോയി.
But one day he for a few seconds he had dozed off.
പെട്ടെന്ന് ട്രെയിൻ വന്നു.
The train came immediately.
രാത്രി സമയമാണ്.
It was night time.
താൻ പെട്ടെന്ന് ചുമല വിളക്കെടുത്തു.
He took the red light suddenly.
താൻ ഓടി.
And he ran.
താൻ ആ ട്രെയിനിനെ കാണിച്ചു.
He showed at the train.
പക്ഷെ അന്ന് രാത്രി ട്രെയിൻ നിന്നില്ല.
But that day the train did not stop.
ആ ട്രെയിൻ വലിയൊരു അപകടത്തിൽ ചെന്നുപെട്ടു.
The train went into a great destruction.
അതിനകത്തെ ഡ്രൈവർ എല്ലാം മരിച്ചുപോയി. യാതൊരു തെളിവുകളും ഇല്ലായിരുന്നു.
The driver died and there was no proof for it.
എന്നാൽ ഇദ്ദേഹത്തെ കോടതിയിൽ കൊണ്ടുവന്നു.
He was brought to the courts.
എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. താൻ വിളക്ക് കാണിച്ചോ, താൻ സമയത്ത് കാണിച്ചോ, താൻ ഉറങ്ങിപ്പോയിരുന്നു, എല്ലാം ചോദിച്ചു.
Various questions were put to him regarding whether did you show the torch, did you sleep off, and all those kind of questions.
അതെല്ലാം ഇദ്ദേഹം മറുപടി പറയുന്നുണ്ട്.
He said answers to all of it.
എന്നാൽ അദ്ദേഹം അങ്ങ് വേർത്ത് വിറക്കുകയാണ്.
But he was trembling even while he was saying the answers.
അപ്പം തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ ഉത്തരങ്ങളൊക്കെ ശരിയായതുകൊണ്ടും അവസാനം ഇദ്ദേഹത്തോട് പറഞ്ഞു തങ്ങൾക്ക് പോകാം.
Since there was no proof and since all his answers seems correct, he was asked to leave.
എന്നാൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അദ്ദേഹത്തോട് ചോദിച്ചു.
But one of his friends asked him,
നീ കുറ്റമൊന്നും ചെയ്തില്ല, ഇങ്ങനെ വിറയ്ക്കുന്നത് എന്തിനാ?
If you have not done any mistake, why are you trembling?
എന്നാ പറഞ്ഞു, ഞാൻ ഒരു ചോദ്യത്തെ പേടിച്ചു അല്ലെങ്കിൽ ഭയപ്പെട്ടു. ആ ചോദ്യം അവർ ചോദിക്കുമോ എന്നായിരുന്നു എന്റെ ഭയം.
He said that I was scared that whether they would ask one particular question.
അത് ഏത് ചോദ്യമായിരുന്നു അറിയാമോ?
Do you know what that question was?
ഈ കഥ ആർക്കെങ്കിലും അറിയാമോ?
Is there anybody who knows that?
എന്തോ എണ്ണ. ഓക്കേ, വിളക്ക് കത്തിച്ചിരുന്നോ?
It was did you light the lamp?
ചുമല വിളക്കാണ് കാണിച്ചത്.
Yes, you have shown the red light.
അത് എത്ര കാണിച്ചിട്ടും ഈ ട്രെയിൻ നിൽക്കുന്നില്ല.
How much that he had shown it, the train did not stop.
എന്താ കാര്യം?
What was the reason?
ആ ദുരിതിക്കിടയിൽ ഇത് കത്തിക്കാൻ മറന്നുപോയി.
In the haste of the moment, he forgot to light it.
സുവിശേഷം നാം കാണിക്കുന്ന റാംബൽ വിളക്കാണെന്നിരിക്കട്ടെ.
Let the gospel be the light, that the red light that we show.
എന്നാൽ ആ വിളക്കിന്റെ തേജസ് തേജസ്സോടുകൂടിയ സുവിശേഷം, രാന്തൽ വിളക്കിലെ തേജസ്സാകുന്ന ക്രിസ്തുവിനെ കത്തിക്കാതെ നരകത്തിലേക്കുള്ള പോക്കാണ് നിന്റെ ജീവിതം എന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ നിൽക്കാത്തതിന്റെ കാരണം അതിലൊരു തേജസ് ഇല്ലാത്തത് കൊണ്ടാണ്.
When the glorious Christ is not in the gospel, then there is no enough glory, and that will not change a particular person's life.
പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ രുചി വിശ്വാസികൾ അവിശ്വാസികൾക്കും ശുശ്രൂഷകർ വിശ്വാസികൾക്കും കൂടെ കൂടെ രുചിക്കുവാൻ കൊടുക്കുമ്പോൾ അവർ ധാരാളമായി അതിനെ ഭക്ഷിക്കുവാൻ ഭുജിക്കുവാൻ ആഗ്രഹിക്കും.
When time and again the taste and the beauty of Christ is given to the believers to feed on it, they would increase in their perception of the Lord.
നിങ്ങൾക്കറിയാമോ എന്നറിഞ്ഞുകൂടാ, ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം.
I don't know whether you know it, but I would request the youth to listen closely.
The drug dealers avaru poduve aadyam kodukkuna drug free aayittum high quality ulladhu aayirikkum kodukkune.
The first drug that they offer are drugs that are of high quality and it is free.
Avarku nalla orappaan, even onnu rujichal naala njan parayunnathu parayunnathu pole parayna velakku enna drug medikkan avan varum.
They have a strong assurance that if he were to take this drug once, they would come to this dealer whenever and wherever that dealer is.
Adana oru drug dealer inde confidence.
That is the confidence of a drug dealer.
Adile thriyo ubiriyai ee sundara purushane ee uttama purushane kurichu namukku confidence undayirikkanam.
How far greater confidence we need to have about this wonderful person, the Lord.
Paulos suvisheshathe kurichu endha parayunnathu ariyamo?
You know what Paul talks about the gospel?
Oru pakshe ningalku kaanavane ariyaikkum. Romans 1:16 ennu parayamo?
You might know it by heart. It is Romans 1:16.
Pillar arengilum Romans 1:16.
Any children, Romans 1:16?
It is the power of God. Al devathinte shakti aagunu.
It is a power of God.
See, devathinte dynamite aanu gospel.
Gospel is the dynamite of God.
Oru terrorist bomb plant cheyyunnittu avan povumbol avante confidence ennu ariyamo? Bombinte shaktiyil avante confidence.
When a terrorist plants a bomb and while he goes, his confidence is in that bomb.
Illai agaralle brother, njangalkku arinjoda. ഞാൻ സുവിശേഷം പറയുമ്പോൾ ഒരു കാര്യം എന്റെ മനസ്സിനോട് എപ്പോഴും ഓർപ്പിക്കും.
When I say the gospel, one thing I remind myself all the time.
ദൈവത്തിന്റെ ഡൈനമൈറ്റ്.
That this is a dynamite of God.
ഇവൻ എന്റെ മുന്നിൽ പൊട്ടിയില്ലല്ലോ, ഇവന്റെ അകം പൊട്ടുന്നുണ്ട്.
If he may not break in my presence, his inside breaks.
ഷിബു ബഷീർ എന്ന് പറയുന്ന ഒരു മുസ്ലിമിനോട് സുവിശേഷം പറയാനുള്ള അവസരം നേവിയിൽ വെച്ച് എനിക്ക് ലഭിച്ചു.
I had the privilege of sharing the gospel with this brother Shibu Bashir while I was in navy.
Thana ende munnil valare valare strong aayittu valare edirkkuvan idiyayittirunnu.
He was standing against me while I was talking the gospel to him.
Nalloru divasam than phone cheyidittu ennodu paranju.
But one day he phoned and told me,
ഷിപ്പിന്റെ ഏറ്റവും അടിയിലാണ് മെക്കാനിക്കൽ റൂം, മെഷീൻ ഒക്കെ ഉള്ള എഞ്ചിൻ റൂം.
The mechanical room of the ship is the down beneath.
അദ്ദേഹം ആ മെഷീനുകളുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു.
He received the Lord as a savior in that particular room down.
എന്നിട്ട് എന്നോട് ഫോൺ ചെയ്തിട്ട് പറയുകയാണ്,
and he called me and told me,
ബ്രദർ, കർത്താവിനെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ ഞാൻ പണിതിരുന്ന എന്റെ മതത്തിന്റെ കോട്ടകൾ ഓരോന്നോരോന്നായി ഇടിഞ്ഞു പോകുകയായിരുന്നു, എന്നാൽ ഒരു പക്ക മുസ്ലിമായ ഞാൻ എങ്ങനെ സാറിനോട് ആ കാര്യം അംഗീകരിച്ച് പറയും?
He was saying that while you were talking to me, the forts that I have made of my religion was breaking down one by one, but how could I ever tell you that then?
അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഡൈനമൈറ്റ് പൊട്ടുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വാസത്തിൽ കാണേണ്ടതായിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം ബഷീർ എന്നോട് എതിർക്കുമ്പോൾ ഞാൻ നിരാശപ്പെട്ടാ മടങ്ങി പോയിക്കൊണ്ടിരുന്നു.
I should have understood then that while I was sharing the gospel, this dynamite was breaking this man, but unfortunately I went away each time regretting that he didn't come to know the Lord.
See, എരിഹോ മതിലിന് ചുറ്റും 7 പ്രാവശ്യം കറങ്ങുമ്പോൾ ആ മതിലിന് ക്രാക്ക് ഒന്നും വന്നില്ല ഇവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ. ആ ക്രാക്ക് വരുന്നുണ്ട്, അപ്പൊ ഒന്നുകൂടെ ഒന്ന് ഇറങ്ങിയാൽ മതി, അങ്ങനെയൊന്നും ഒരു എൻകറേജ്മെന്റ് ഇല്ലായിരുന്നു.
When they rounded the fort Jericho for 7 times, we didn't see any crack on the wall, so that would have encouraged them, but that didn't happen.
ഏഴാം ദിവസം ഏഴ് വട്ടം കറങ്ങിയപ്പോൾ മുകളിൽ നിന്നും അവർ ചിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്, ഇവർക്ക് എന്താണ് ഒരു വലിയ കൂട്ടം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക.
But on the seventh day, when they did 7 times, people around were laughing regarding what they saw that these people were doing.
പ്രിയമുള്ളവരെ, ആ മാനസിക അവസ്ഥ നമുക്ക് മനസ്സിലാകത്തില്ല. ഏഴാം ദിവസം ഏഴ് വട്ടം കറങ്ങിയിട്ട് ഏഴാമത്തെ പ്രാവശ്യം കറങ്ങുമ്പോൾ, കാഹളം ഊതുമ്പോൾ നിങ്ങൾ ആർത്തു വിളിക്കണം. ആർത്തു വിളിക്കാൻ ആർക്കെങ്കിലും തോന്നുമോ ആ സമയത്ത്?
Dear brothers, the psychological part of the person who would do that for 7 days, and at the end of the 7 days, they do that, they had to shout, but was it possible for them to do it?
നമ്മൾ എന്താ സുവിശേഷം ആർത്തു പറയാത്തത്?
Why are we not yelling and harking about the gospel?
എന്നാൽ അവർ അന്ന് ആർത്തു പാടി, ആർത്തു പറഞ്ഞു, അവർ ആർത്തു. എന്ത് സംഭവിച്ചു? മതിലുകൾ മുഴുവനും താഴെ.
They shouted and the fort came down.
ഇന്ന് നമ്മൾ അതിബുദ്ധി ഉപയോഗിച്ച് മൗനമായിട്ടിരിക്കുക.
Today we use our knowledge and we remain quiet.
അമ്മമാര് ഈ ഡ്രഗിന്റെ ടെക്നിക്ക് പോലൊരു ടെക്നിക്ക് കുഞ്ഞുങ്ങളോട് ചെയ്യുന്നുണ്ട്, പേടിക്കണ്ട.
The mothers do a kind of this drug thing, the technique to the children.
ഈ പിള്ളേർ ചില സമയത്ത് അവർക്ക് ഒന്നും വേണ്ട, വാ തുറക്കത്തില്ല കഴിക്കാൻ.
Sometimes the children don't open their mouth, they don't want anything to eat.
അപ്പോൾ ചിലപ്പോൾ വല്ല പായസമോ വല്ലതും ആണെങ്കിൽ, നല്ല സാധനമാണെങ്കിൽ,
if it is during that time, if it is something that is sweet,
ഈ അമ്മ എന്ത് എടുക്കുന്ന അറിയോ? ഒരു വിരല ഈ പായസത്തെ മുക്കും.
The mother would dip one of her fingers into the sweet meal.
എന്നിട്ട് ഈ കൊച്ചിന്റെ മുഖം അങ്ങ് മുറുക്കെ പിടിക്കും ഇങ്ങനെ.
And will hold the jaw tight.
എന്നിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു സ്വൈപ്പ്, ഈ ക്രെഡിറ്റ് കാർഡ് ഒക്കെ സ്വൈപ്പ് ചെയ്യുന്നു.
That would swipe on the lip of the child.
എന്നിട്ട് ചോദിക്കും, വേണോ?
And then would ask, do you want it now?
കൊച്ചു യേശുക്രിസ്തുവിനെ രുചിക്കാൻ കൊടുത്താൽ, പ്രിയമുള്ളവർ, എന്റെ ജീവിതത്തിന്റെ അനുഭവം പറയുകയാണ്. ഐ ബിക്കം ക്രേസി അബൌട്ട് ഹിം, ഐ ബിക്കം മാഡ് അബൌട്ട് ഹിം. പൗല സോങ്സ് ഓഫ് സോളമനിൽ ശുനേമിയെ കുറിച്ച് പറയുന്നതാ, ഞാൻ പ്രേമ പരവശയായിരിക്കുന്നു.
What do we find in the Song of Solomon mentioned about Shulamite, that she was in complete mad in love.
Need avishabodathilekk nam varanam.
We need to come into that sense of that need.
അങ്ങനെ നാം ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ ഒരു സംശയം, ഇതിന്റെയൊക്കെ അവസാനം എന്തുവാ? ഈ ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞു സംഭവിച്ചു, എന്നിട്ട് പിന്നെന്തു? അടുത്ത പരിപാടി എന്തുവാ?
If we were to come into the Lord like that, what is the end of it?
എന്തെങ്കിലും ഉത്തരവുണ്ടോ?
There any answers?
നമ്മൾ ഈ ബൈബിൾ ക്ലാസ്സിന് വരുമ്പം സാധാരണ നിലയിൽ നമുക്ക് എന്ത് എക്സ്പെക്ടേഷൻ ആവുള്ളേ?
When we come to a Bible class, what are our expectations normally?
എന്തെങ്കിലും നല്ലത് കിട്ടണം, അല്ല പുതിയത് കിട്ടണം, അല്ല ഡീപ്പ് ആയത് കിട്ടണം.
Don't we want something new, something deeper and something better?
ഈ ഡീപ്പിൽ നിന്നും എന്തോ വേണ്ടി, അത് ബ്രദറെ ഡീപ്പ് ആയാ മതി, എന്തായാലും കുഴപ്പമില്ല.
It just need to be deep, it doesn't matter what it is.
ഉറണിൽ ചിലപ്പം ഉത്സവങ്ങളുണ്ട്, അവിടെ ഞങ്ങൾക്ക് ഗ്രാമ ഉത്സവങ്ങളുണ്ട്, ഉറൺ ഫെസ്റ്റിവൽ.
In Uran, there are some festivals, village festivals.
അത് മതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല.
It is not related with any religion.
Chumma kore padakkum adidum ee vilpanayanallo ulsavam nu vacha.
You have a lot of firecrackers and it is all about sailing these things.
Appa enna kunjungal parayum namukku poga nu parayum.
Our children says that why don't we go for these festivals?
Nichcha namukku endengil onnu medika.
And we will buy anything.
Nammal enduva ninakku vendo?
I would say, what is it that you would want?
Endengilum adi pappa.
Anything will do.
Anganalle nammal ivudte ee ulsavathinu varune.
Isn't like that we come to this festival?
Namukku oru specific need undo?
Do we have a specific need?
Ee English parayunna oru karyamaanu, thalkaalam malayalathil parayam. Ee French il ee kuli kulikkunna, France il kuli kulikkunna aalkaroda oru journalist enna chodicha chodyamaanu.
In France, the people who were digging digging holes were asked one question.
അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ കുഴിക്കുന്നത്?
They were asked, why is it that you are digging?
അത് സാറേ എന്തെങ്കിലും കഴിക്കണ്ടേ?
It is that we might at the end have something to eat.
എന്തിനാ കഴിക്കുന്നത്?
Why is it that you need to eat?
അത് സാറെ ജീവിക്കണ്ടേ?
Shouldn't we live?
എന്തിനാ ജീവിക്കുന്നത്?
Why is it you need to live?
അത് സാറെ കുഴിക്കണ്ടേ?
Shouldn't I dug?
എന്തിനാ ഈ ഡീപ്പ് പഠിത്തം?
Why is it that we need to learn deep?
ഇല്ല, ഡീപ്പ് പഠിക്കാൻ വേണ്ടി അങ്ങ് ഡീപ്പ് പഠിക്കുക.
Just for the sake of learning deep.
എന്ത് ദുഃഖകരമാണെന്നറിയാമോ? ദൈവത്തിന്റെ ഭാഗത്തു നിന്നും ദൈവത്തിന് സംസാരിക്കാനേ മൂടില്ല എന്ന് എനിക്ക് തോന്നിപ്പോവുക.
I sometimes feel that looking at it, God doesn't have even mood to talk to us.
ക്രിസ്തുവിലേക്ക് തിരിയുക, ക്രിസ്തുവിൽ വളരുക, ക്രിസ്തുവാകുന്ന അവസാനത്തിലേക്ക് എത്തുക, അതാണ് എൻഡ്.
You need to grow in Christ. You need to return to Christ. And the end of everything is Christ.
അവിടെ എൻഡെന്ന് ഞാൻ പറഞ്ഞാലും അതിന്റെ അർത്ഥം ഒന്നറിയാം. ആ എൻഡിൽ എറ്റേർണിറ്റി ഉണ്ട്.
Even when I say end, what I mean is there is eternity at the end.
എൻഡ് ക്രിസ്തു ആണെങ്കിലും ക്രിസ്തുവിനപ്പുറമൊന്നുമില്ല. ക്രിസ്തുവിൽ നിത്യത തുടങ്ങുകയാണ്.
Though Christ is the end, there is nothing beyond him, and eternity begins with Christ.
അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
Hope that you understand this truth.
വളരെ വളരെ unusual way ല രണ്ട് വാക്യം ഞാൻ കാണിക്കാൻ പോവുകയാണ്.
I would want to bring two references to that principle.
Romans 10-ന്റെ റോമാകരലേഖനം 10-ന്റെ നാലാം വാക്യം നോക്കാമോ?
Book of Romans chapter 10 and verse 4.
മതി.
For Christ is the end of the law for righteousness to everyone who believes.
ഇയാൾ വേറൊരു കോണ്ടെക്സ്റ്റിലാ പറയുന്നത്.
This is said in a different context.
എന്നാൽ ന്യായപ്രമാണത്തിന്റെ അവസാനം ക്രിസ്തു ആകുന്നു.
But the end of the law is Christ.
എന്നുവെച്ചാൽ
what does that mean?
ഒരു വാക്യം വായിക്കാം. ഗലാത്തി ഇത് മനസ്സിൽ വെച്ചോണം. എന്ന് വെച്ചാൽ എന്താന്നുള്ള ചോദ്യം. ഗലാത്തി 3:24.
Let's keep this in mind and go to Galatians chapter 1 verse
3:24.
24.
അപ്പോൾ ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു.
The law was a school teacher for us to go to Christ.
അപ്പം ക്രിസ്തു not to go to Christ but to help you to reach to Christ. അതെ, ക്രിസ്തു വരെ എത്തിക്കുക. അതായത് ഒരു ടീച്ചർ ഇങ്ങനെ കൊണ്ടുവന്ന് അവസാനം ജോയൽ ബ്രദറിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് പോലെ.
That the law leads us my hands and takes us to Christ.
അപ്പൊ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് പിടിപ്പിച്ചു കഴിഞ്ഞപ്പം
once Christ has held us,
ഈ ന്യായപ്രമാണം ഒരു ദീർഘശ്വാസം എടുത്തു.
The law would take a deep breath.
ന്യായപ്രമാണത്തിന്റെ പരിപാടി തീർന്നു, ജോലി തീർന്നു.
The work of the law is finished.
The end of the law is Christ. ന്യായപ്രമാണത്തിന്റെ അവസാനം. ന്യായപ്രമാണം ആഗ്രഹിച്ചതെന്താ? ക്രിസ്തു വരെ എങ്ങനെയാലും എത്തിക്കണം. എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹായ്, മതിയായി.
What was the desire of the law? The desire of the law was to bring the believer to Christ. Unbeliever to Christ.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?
Do you get what I am?
അത് ന്യായപ്രമാണം എങ്ങനെ ചെയ്തെന്ന് അറിയാമോ?
You know how did this law do that?
ന്യായപ്രമാണത്തിൽ അത്ര ന്യായപ്രമാണത്തിൽ എത്ര കൽപ്പനകളുണ്ട്?
How many commandments are there in the law?
ആരാ പറഞ്ഞു? സ്തോത്രം. 613 കൽപ്പനകളുണ്ട്.
613 commandments are there.
പക്ഷേ ഇതാരാ പറഞ്ഞു?
Who said that?
ഇത് മുഴുവൻ വായിച്ചോ നമ്മൾ?
Did we read all of it?
ഇത് ആരോ അങ്ങ് പറഞ്ഞില്ലേ?
Somebody once said.
ഉദാഹരണത്തിന് 365 പ്രാവശ്യം നീ ഭയപ്പെടേണ്ട എന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ആരെങ്കിലും, ഞാൻ ഇവിടെ 24-ാം തീയതി വരെ ഉണ്ടല്ലോ, അത് ഏതെങ്കിലും വിധത്തിൽ പ്രൂവ് ചെയ്യാമോ?
It is said that fear not has been said 365 times, but I am here for around few days. If anybody could prove that it is there in the Bible.
ഒരാൾ എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ മെനക്കെട്ട് നോക്കി, എനിക്ക് ആകെ 160 കിട്ടിയുള്ളൂ.
Somebody said that I looked sternly but I could only find 260.
അത് മറ്റാരും അല്ല, എറണാകുളത്തെ സാബു വർഗീസ് ബ്രദറാ.
None but the Sabu Varghese brother in Ernakulam.
നിങ്ങൾ അറിയുമെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ, ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഈ 613 കൽപ്പനകൾ ഫുള്ളി ലിസ്റ്റഡ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് വിൽമിംഗ്ടൺസ് ഗൈഡ് ടു ദ ബൈബിൾ.
the 613 principles or commandments are mentioned in Wilmington's guide to the Bible.
അത് ആരെങ്കിലും ഉണ്ടോ? ഒന്ന്, രണ്ട്, മൂന്ന്. ഞാനത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. പക്ഷേങ്കിൽ ഈ 613 കണ്ടായിരുന്നു അതിനകത്ത്. പുസ്തകം മേടിച്ചു വെക്കാറേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് അതിനകത്തുണ്ട്. ഓക്കെ,
ഇറ്റ് ഇസ് എ ബുക്ക് ദാറ്റ് ഐ വുഡ് റെക്കമെൻഡ് ടു എവറിബഡി.
അപ്പോൾ നിങ്ങൾ മനസ്സിലായി. ഞാൻ അതുപോലെ പറയുന്ന ഒരു കാര്യം, ഞാൻ ഗൾഫ് ഏരിയസിലൊക്കെ പല വീടുകളും ചോദിച്ചു, മിക്കവാറും വീടുകളിൽ ബൈബിൾ സോഫ്റ്റ്വെയർ ഇല്ല.
I've found out that in most of the houses you don't have a Bible software.
നമുക്ക് ആവശ്യമില്ലാത്ത സകല ടെക്നോളജിയും ഉണ്ടെങ്കിലും ആ ടെക്നോളജിയെ കൊണ്ട് ഏറ്റവും നല്ലതൊന്ന് ചെയ്യാൻ സാധിക്കുന്നത് ഈ ബൈബിൾ സോഫ്റ്റ്വെയർ ഇട്ടിട്ട് അതിന്റെ സഹായത്തോടുകൂടെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ദയവചെയ്ത് അതിനുവേണ്ടി ശ്രമിക്കണം. എന്റെ കയ്യിൽ ഒരു ബൈബിൾ സോഫ്റ്റ്വെയർ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരാം. നിങ്ങളുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തുവരെ പറയുന്നത് പെൻ ഡ്രൈവോ തന്നാൽ മതി.
A Bible software would be very handy and helpful for all of us. I have got a copy. I'm willing to share it with anybody who would want.
അതുപോലെ അത് നെറ്റിലും ഫ്രീ ആയിട്ട് കിട്ടും. എന്നാൽ ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ അങ്ങനെ കിട്ടിയെന്ന് വരികയില്ല. ബട്ട് അതിന് പല ഉപയോഗങ്ങളുണ്ട്. അതിനകത്ത് 10-15 ബൈബിൾ വെർഷനും 10-15 കമന്ററി വെർഷനും ഇതൊന്നും പ്രയോജനപ്പെടുമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഒരു രണ്ട് ബൈബിൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. എനിക്ക് പ്രധാനമായിട്ടുള്ള പ്രയോജനം സെർച്ചിന് വേണ്ടി ഞാനത് ഉപയോഗിക്കാറുണ്ട്.
There are different versions and different commentary included in it, and it is going to be very beneficial, and it helps particularly me in searching the various verses.
ഉദാഹരണത്തിന് ഞാൻ ഇപ്പം ഭയപ്പെടേണ്ടെന്നുള്ള കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ബൈബിൾ എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് അത് പറയും. നമുക്ക് മുഴുവൻ ബൈബിൾ വായിച്ചത് മനസ്സിലാക്കാൻ പ്രയാസമാണ്.
For example, if I were to type fear not, though it would bring the record of every portion that has got this particular phrase.
അങ്ങനെ ഓരോ വാക്കുകളും ബൈബിളിൽ എത്ര വട്ടം ഉപയോഗിച്ചിട്ടുണ്ട്, എവിടെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള സ്റ്റഡിക്കൊക്കെ വളരെ അത് സഹായകമാണ്.
It says that a particular word has been used, where it is used and how much times it is used.
അപ്പോൾ നമുക്ക് മടങ്ങി വരാം.
Let's come back.
The end of the law is Christ.
The end of the law is Christ.
എന്നെ എന്തോ ആ വാക്യം വളരെ ആകർഷിക്കുന്നു. ആ ന്യായപ്രമാണം അത് എങ്ങനെ നേടിയെടുത്തു എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്.
Oh, that verse attracts me more. We are going to talk about how did the law accomplish that.
ഈ 613 കൽപ്പനകളിലൂടെ ദൈവം അല്ലെങ്കിൽ ന്യായപ്രമാണം ഒരു മെസ്സേജ് മനുഷ്യന് കൊടുക്കുകയായിരുന്നു.
Through these 613 commandments, the law was bringing a message to man.
ആ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ വിചാരിച്ചാൽ ഈ 613 കൽപ്പനകളും അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരു നാളും കഴിയത്തില്ല എന്ന മെസ്സേജ് ആയിരുന്നു.
This was the message that even if you would desire and try, you would never be able to fulfill or accomplish or obey all the 613 commandments.
ഒരു നാളും കഴിയത്തില്ല എന്ന് നിനക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു അവസരം തരിക. ഒന്ന് നോക്കിക്കോ, ഒരു അരക്കൈ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ന്യായപ്രമാണം കൊടുത്തു. മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, അവൻ ഒരിക്കലും സാധിച്ചില്ല. അവൻ ആ പാഠം പഠിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചു.
God wanted man to learn that it is not possible for them to obey these commandments, and that is why God gave them this law.
കൽപ്പനകളെ അനുസരിക്കുവാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് കൽപ്പനകളെ കൊടുത്തത്.
The law was given because that man might understand that it is not possible for him to obey the law.
ഇവിടെ പല ചെറുപ്പക്കാരും നേവിയിലും ആർമിയിലും എയർഫോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ പലവട്ടം റിക്രൂട്ട്മെന്റ് ക്യാമ്പ്സിനൊക്കെ പോയിട്ടുണ്ടാകും.
I'm sure that many young people have gone to various recruitment camps to join in Navy or Air Force.
അവിടെ ഒരു 800-1000 പേരുടെ വേക്കൻസി കാണും. ഒരു 10,000-20,000 പേര് അവർച്ചിരുന്നേ.
There might be a vacancy of 1,000, but you would have around 20,000 flocking there.
അപ്പോൾ അവരുടെ എല്ലാം മെഡിക്കൽ ടെസ്റ്റും കണ്ണും മൂക്കും നാക്കും മുഴുവൻ നോക്കിയിട്ട് വേണം എക്സാമിന് ഇരുത്താൻ. അത് അത്ര പ്രാക്ടിക്കൽ അല്ല.
And all of their examination and medical test has to be done before they were to be allowed to sit in the exam.
അതുകൊണ്ട് ഈ റിക്രൂട്ട്മെന്റ് ഓഫീസർ ആദ്യത്തെ കണ്ടീഷൻ ആയിട്ട് ഉള്ള കണ്ടീഷനെ ഉയർത്തും.
Therefore, the recruitment officer raises or brings about one important condition.
അതെന്താ വെച്ചാൽ, നോർമലി 155 ഹൈറ്റ് ഉണ്ടെങ്കിൽ റിക്രൂട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ അദ്ദേഹം പറയും ഹൈറ്റ് ഒരു 165 ആക്കിയേക്കാൻ പറയും.
സോ ഇൻ ഓർഡർ ടു കട്ട് ഡൗൺ ഓൺ ദ നമ്പേഴ്സ്, 155 ഹൈറ്റ് ഈസ് ഇനഫ് ടു റിക്രൂട്ട്, ബട്ട് ഹി വുഡ് ഇൻക്രീസ് ദാറ്റ് ടു 165.
അപ്പൊ ഈ 154 ഒക്കെ ആയിട്ട് വരുന്ന പാർട്ടീസ് ഉണ്ട് ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കാനായിട്ട്. അവർ ഈ 165 കാണുമ്പോഴത്തേക്ക് പണ്ടേ ദൂരേനേ അങ്ങ് പോകും.
So those who are 154 looking at this high standard of height that has been kept would run away from the place.
ദൈവം നല്ല ഉയരത്തിൽ ഒരു ബാർ തന്നെച്ച് പറയാണ് സ്വർഗ്ഗത്തിൽ കയറാൻ ഇത് ടച്ച് ചെയ്താൽ മതി എന്ന്. അത് സാധിക്കത്തില്ല എന്ന് യഹൂദന്മാർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം.
God has kept a high standard and said that you need to touch this, and they were not able to do it, and they were not able to understand this.
അത് ഒരിക്കലും തൊടാൻ സാധിക്കത്തില്ല എന്ന് അവർക്ക് മനസ്സിലാകാതെ പോയപ്പോഴാണ് യേശുക്രിസ്തു പറഞ്ഞത്, മോശം നിങ്ങളോട് പറഞ്ഞത് എന്താ, വ്യഭിചാരം ചെയ്താൽ പാപം. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ നോക്കിയാൽ. വീണ്ടും ഹൈറ്റ് അങ്ങ് കൂട്ടി.
So when they were not able to understand it, that's when the Lord Jesus Christ said that Moses said that adultery is sin, but I tell you, even looking at a virgin is sinful.
സാക്ഷാൽ റിക്രൂട്ട്മെന്റ് ഓഫീസർ കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് ഹൈറ്റ് അങ്ങ് കൂട്ടിയപ്പം ശിഷ്യന്മാര് താനെ പാട്ട് പാടുന്ന പോലെ പറഞ്ഞു. എന്താ പറയോ, ഇങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്രാപിപ്പാൻ കഴിയും?
When the disciples heard about the Lord, the standard the Lord Jesus Christ kept, they said, if this is so, who can be saved?
അയ്യോ, ഇത് തന്നെയാ ഇത്രയും നാളും നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്, ഇപ്പോഴാണോ മനസ്സിലായത് എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടെ കർത്താവ് പറയുകയാണ്, മനുഷ്യനാൽ അസാധ്യം, ദൈവത്താലോ സകലതും സാധ്യം.
Jesus, being disturbed by their question, said, thinking that this is what I have been trying to teach you.
He was glad with that question.
He, being glad with that question, said that that what is impossible with man is possible with God.
ഞാൻ പറഞ്ഞു മനസ്സിലായോ, ഇതാണ് ന്യായപ്രമാണത്തിന്റെ അവസാനം, യേശുക്രിസ്തു.
This is the end of the law, the Lord Jesus Christ.
ഇനി അടുത്ത എൻഡ് എന്തോന്ന് അറിയാമോ, യേശുക്രിസ്തുവിൽ തന്നെ.
You know what is the next end in Christ?
ഈ ലോകത്തിൽ ഇന്ന് മനുഷ്യൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഡിവൈസസ് കൊണ്ട് മനുഷ്യൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ?
What is the greatest thing that the man tries through the various devices?
നിങ്ങളൊക്കെ ഡിവൈസിന് വലിയ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞാട്ടെ. ഡിവൈസ് എന്ന് ഞാൻ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഇതാ, അതിനകത്ത് ഒരു 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 അണ്ടർ ഫ്ലോയിങ് ഒരു ബോട്ടം ലൈൻ ഒരു എയിം ഉണ്ട് അതിനകത്തൊക്കെ. അതിനിപ്പം മൊബൈലിനകത്ത് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ?
The technology, I'm talking about the technology, and there is a bottom line principle hidden in these things.
എന്തോ കമ്മ്യൂണിക്കേഷൻ, മടിയന്മാർ, ഇൻഫർമേഷൻ, എല്ലാം കൺഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പറയത്തുള്ളതല്ലോ. സി, നമ്മളിങ്ങനെ കാണുന്നുണ്ട് 5 in 1, 6 in 1, 7 in 1 ഇല്ലേ, ഒരെണ്ണത്തിൽ പലത് കൊണ്ടുവരുവാനുള്ള ശ്രമം.
We find 5 in 1, 6 in 1. In 1, there are many functions or many things.
അത് മാത്രമല്ല, ആ 1 ചെറുതുമായിരിക്കണം.
And moreover, that 1 ought to be small.
ഇല്ലേ, ഇത് രണ്ട് എയിം ആണ്, ഡിവൈസസിനെ ആവോളം ചെറുതാക്കുക, ആ ചെറുതൽ സകലത്തിനെ ഉൾക്കൊള്ളിക്കുക, അതിനുള്ള ശ്രമമാണ് ലോകം മുഴുവൻ നടത്തുന്നത്.
The world is in a thing of making things as small as possible and including various multi functions to it.
The future of iPhone ennu parnjonde njan internet il oru cheriya endu parnu oru video kandu.
I saw a clipping in the internet regarding the future of iPhone.
Ningal aarellam kando kandavar aarengilum?
Any of you see it?
Actually ivada njan mathrame paaviyayittullo. ബ്രദറെ, ഞങ്ങൾ പെട്ടെന്ന് സാക്ഷ്യം പറയുന്നവരല്ല. ഓക്കെ, അതിനകത്ത് ഈ ഐഫോണിന്റെ ഫ്യൂച്ചർ പറയുകയാണ്.
It talks about the future of the iPhone.
അതിപ്പോഴല്ല, they are trying എന്ന് വെച്ചാൽ അതിന്റെ ഫ്യൂച്ചർ ഒരു ഒരു ഇമാജിനേഷനിൽ പറയുകയാണ്.
It talks about the future.
ഐഫോണ് ഒരാൾ അങ്ങോട്ട് ഒരു ട്രെയിനിനകത്തോട്ട് കയറിയപ്പോൾ ഒരാൾ ഇങ്ങനെ ഐഫോൺ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു.
When one person with the iPhone, as he entered the train, he was doing on his face like this.
അപ്പൊ നോക്കിയപ്പോ ആള് ഷേവ് ചെയ്യുക ഐഫോൺ കൊണ്ട്.
When you see at it, it looks like a person is shaving with it.
Really shaving ചെയ്യുന്നതായിട്ട് ആ വീഡിയോക്കകത്ത് കാണിക്കുക.
In that video, he was really shaving.
അതായത് future iPhone ഷേവിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും.
It means that the future iPhone can be used for even shaving.
അപ്പോൾ അദ്ദേഹം ഒരു സിഗരറ്റ് എടുത്തു, ഉടനെ അടുത്തിരിക്കുന്ന ആൾ ഐഫോൺ കൊണ്ട് ഞെക്കി ലൈറ്റർ ആയിട്ട് ഉപയോഗിച്ച് തീ കടിച്ചു.
Then he took another person took a cigarette, he used the iPhone to lit the cigarette.
അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഒരു തെരുവിലൂടെ ഒരു ഇടുങ്ങിയ തെരുവിലൂടെ പോകുന്ന സമയത്ത്
then while he was going through a small pathway
പെട്ടെന്ന് ഒരാൾ വന്നിട്ട് കഴുത്തിന് ഇവിടെ ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തോക്കി ചൂണ്ടി
a person came suddenly and showed him a gun and he was asked to hands up
എന്ന് പറഞ്ഞു കയ്യിലുള്ളത് എടുക്കാൻ പറഞ്ഞു
and he was told to remove whatever you have
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി എന്തുവാ ഇവന്റെ കയ്യിൽ ഇരിക്കുന്നത് നോക്കിയപ്പോൾ ഒരു ഐഫോൺ ആണ്
He looked at what was put placed on his shoulder when he looked it was an iPhone.
iPhone aanennu kandappo adhem vicharichu oh idu chumma enne pattikkananu parnju avane pidichu oru thellu thalli.
So thinking recognizing it being an iPhone he thought that it was just done to fool him and therefore he pushed him.
Odane ee iPhone kayilulla aalu button amarthi pol shabdam vannu.
Therefore the person who had the iPhone pressed the button and a sound came.
അന്നേരം ഇദ്ദേഹം ചിരിക്കുക ശബ്ദം മാത്രമേ ഉള്ളതാ നിന്റെ കയ്യിൽ എന്നുള്ള
വിചാരിച്ചു
പക്ഷെ വെടിവെച്ച ആളാകെ പേടിച്ച് വരണ്ട് ഇദ്ദേഹത്തെ നോക്കിയിട്ട് ഓടിപ്പോകുന്നതായിട്ട് ഞങ്ങൾ
കാണുക
അന്നേരം ഈ വെടി കൊണ്ടയാള് തന്റെ ദേഹത്തോട്ട് നോക്കിയപ്പോൾ ബ്ലഡ് ഇങ്ങനെ ഒഴുകുക
Then the one who was the recipient of the shot he looked at himself and there was blood oozing out
one in all adana logathinte lakshyam
one in all that is the objective of this world
Ephesians 1:10
let's read Ephesians chapter 1 verse 10
കാലസമ്പൂർണതയുടെ വ്യവസ്ഥക്കായി ഇൻ ദി ടൈംസ് ഓർ ദി എൻഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ സകലത്തിന്റെയും അവസാനത്തിൽ സ്വർഗത്തിൽ അനാദികാലം മുതൽ നിർണയിച്ചിരിക്കുന്ന അനാദികാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുനോ ബിഫോർ ദ ടൈം ബിഗാൻ അല്ലെങ്കിൽ വളരെ മുമ്പ് തന്നെ ദൈവത്തിന്റെ ഡിസിഷൻ എന്നറിയാമോ ടു ബ്രിങ് എവറിത്തിങ് ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും സകലതും എന്ത് ചെയ്യണം ക്രിസ്തുവേശുവിൽ ഒന്നായി തീരണം എന്നുള്ളത് തന്നെ
From eternity past, the decision and the desire of the Lord is to sum up all things in Christ.
അതൊന്നുകൂടെ വായിക്കാം ഞാൻ.
May I read it again?
അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ.
All things in heaven, in earth, might be and in the fullness of time the summing up of all things in Christ
avadu ezhuthirikkunnathu veendum ennoru vaakku undu kando pinneyum kristuvil
it says again through Christ
ennu vachal idellam undayathu avanil ninna yohannan nammal vaikkunnathu avane koodathe onnum ulavayile ulavayathellam kristuvil pinneyum onnayi cherka enna കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ
And we read in John that nothing was nothing came into being other than through Christ and here it says again all things that has come into being are again going to be summed up in Christ
എന്റെ ഹൃദയം തിളക്കിയ
My heart is boiling
ഈ ലോകം അങ്ങേയറ്റം ഒരു ഷേവിംഗ് ബ്ലേഡും ഒരു ലൈറ്ററുമേ ഐഫോണിൽ കേറ്റുള്ളൂ എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്നവൻ സകലത്തിനെയും ഒന്നാക്കിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്
This world, after all its knowledge, would only is only able to put a lighter and some things into an iPhone, but our Lord is going to sum up all things in Christ.
ഈ സർവന്റ് വന്നപ്പോൾ റിബേക്കയ്ക്ക് കുറച്ച് സ്വർണവും മാലയൊക്കെ കൊടുത്തായിരുന്നു
When the servant came to meet Rebecca, he did give her some gold and some other things
കുറച്ച് കാര്യം ലാബാനും ബെദുവേലിനും ഒക്കെ കൊടുത്തായിരുന്നു
and he would have given some other things to Laban and Bethuel
പക്ഷേ റിബേക്ക നോട്ടമിട്ടത് ഇതെല്ലാം ഒന്നായിട്ടിരിക്കുന്ന ഒരാളുണ്ട് അവനെ തന്നെ എനിക്ക് വേണം അവൾ വിവാഹം കഴിച്ചു ഇസഹാക്കിനെ
but Rebecca's eye was on that only person who she would want
ഇതെല്ലാം ഉള്ള ഒരുവൻ
the one who had everything
പ്രിയമുള്ളവരെ പൗലോസ് ചുമ്മാതാണോ പറഞ്ഞത് ഞാൻ ക്രിസ്തുവിനെ ആ വാക്ക് ശ്രദ്ധിക്കണം ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് വിൻ എന്നായിരിക്കുന്നത് വിൻ ജയിച്ച് നേടേണ്ടതിന്
Did Paul say lightly when he said that I might win him
പ്രിയമുള്ളവരെ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ
ഡി ബ്രദേഴ്സ് ഹാവ് ഗോട്ട് എ ഡൗട്ട് മേ ആസ്ക് ഇറ്റ്
നിങ്ങൾ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ കൈപോക്കണം
If there is anybody who doesn't know how to pray, please raise your hands.
എന്റെ കണ്ണിങ്ങനെ ഊടാടി സഞ്ചരിക്കുക.
My eyes are going running forth.
ആരെങ്കിലും ഉണ്ടോ പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്തവർ? ഇല്ലെങ്കിൽ നമുക്ക് റോമർ 9-ാം അധ്യായം വായിക്കാം.
There isn't anybody? Let's read
Romans 8:26.
Romans 8:26.
വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നാം എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ ആരും ഉണ്ട്? പൗലോസും ഉണ്ട്.
Paul says, including himself, that we do not know how to pray as we should.
പ്രിയമുള്ളവരെ, വാസ്തവമായിട്ടും നമുക്ക് വേണ്ടത് യേശുക്രിസ്തുവാണെന്ന് വിശ്വാസികളായി നമുക്കറിയാമായിരുന്നോ?
Dear believers, do we really know that what we need is the Lord Jesus Christ?
നാം പ്രാർത്ഥനയ്ക്ക് വിഷയം പറയുമ്പോൾ നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയമായിരിക്കുന്ന ക്രിസ്തു എപ്പോഴെങ്കിലും വിഷയീഭവിച്ചിട്ടുണ്ടോ?
When we point out petitions for prayer, has the knowledge of or the need for having Christ or receiving Christ ever become a point?
ഏതെങ്കിലും ഒരു കുടുംബം ക്രിസ്തുവിനെ നേടേണ്ടതെന്നുള്ള ആ ആ ലക്ഷ്യത്തോടു കൂടെ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന നടത്താറുണ്ടോ?
Have you ever prayed at least for a single family that it might really gain Christ?
എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, പപ്പായെ, ക്രിസ്തുവിന്റെ മുഖത്തുള്ള പ്രകാശം അറിയേണ്ടതിന് ദൈവമേ നീ സഹായിക്കണം.
When my children pray for me, they pray like this, that the Lord might enable my father to have the glory of Christ, the glory of Christ in his life.
നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ക്രിസ്തു നിങ്ങളിൽ ജനിച്ചുവെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ വീണ്ടും ജനിക്കേണ്ടത് രൂപപ്പെടേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു.
If the Lord Jesus Christ has been born into your life when you received him, there is a need for him to be born again and again in your life.
ബൈബിളിൽ ആർക്കെങ്കിലും രണ്ട് വട്ടം പ്രസവവേദന ഉണ്ടായതായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
Have you ever read about a single person who had the pain?
ഒരാളെ ജനിപ്പിക്കാൻ രണ്ട് പ്രസവവേദന.
To bring forth one child, that the person had two birth pangs.
ദോ ഈ പൗലോസിന്റെ ഒരു കാര്യേ. ഒന്ന് വായിച്ചേ, ഗലാത്യർ 4:19.
Galatians 4 and verse 19.
ആ ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്ന എന്റെ കുഞ്ഞുങ്ങളെ.
My children, with whom I am again in labor until Christ is formed in you.
Until Christ is formed, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം.
Until Christ is formed in you.
അവിടെ പറഞ്ഞ പ്രശ്നം എന്താണെന്നറിയാമോ? ന്യായപ്രമാണം ക്രിസ്തു വരെ അവരെ എത്തിച്ചു, അവരിപ്പോഴും ന്യായപ്രമാണത്തെ പിടിച്ചോണ്ടിരിക്കുക. ക്രിസ്തുവിനെ ഏൽപ്പിച്ചതാ ന്യായപ്രമാണം. അവരെന്തോ ചെയ്തു, ഗലാത്യ വിശ്വാസികൾ എന്ത് ചെയ്തു? ആരവരെ കൂട്ടിക്കൊണ്ട് ക്രിസ്തു വരെ ഏൽപ്പിച്ചോ ആ ന്യായപ്രമാണത്തെ പിടിച്ചോണ്ടിരുന്നു. അപ്പൊ ന്യായപ്രമാണം ഇങ്ങനെ കൈവച്ച് കാട്ടുക, നീ കർത്താവിനെ പിടിക്ക. അവിടുത്തെ ആ പിടിവലിയിലാണ് ശരിക്കും പൗലോസ് പറയുന്നത് ക്രിസ്തു വീണ്ടും ജനിക്കേണ്ടത്.
The law has handed over them to Christ, but in spite of that they are still holding on to the law, and the law is now telling you need to hold on to Christ.
Angane Christ ningalil uruvagumbol avan valaruvan idayayittu.
When Christ is thus formed in you, he would grow in you.
Avan valarnal ആ ഉരുവായ ശിശു 9 മാസത്തിന് മുകളിൽ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും കൂടുതൽ ഒരു ഒരു അമ്മയുടെ വയറ്റിൽ കഴിയാനാവില്ല അല്ലേ? പുറത്തു വന്നേ പറ്റു.
And that Christ that is formed in you, it will come out just like a child wouldn't be able to stay inside the womb for more than 9 months.
അങ്ങനെയാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലൂടെ നിറഞ്ഞിട്ട് വെളിപ്പെടുന്നത്.
That is how Christ becomes the fullness of Christ is experienced in us, and then it is reflected and it is manifested out.
അത് പറഞ്ഞപ്പോൾ വേറൊരു സംശയം എന്റെ മനസ്സിൽ വന്നേ.
It is at that time another doubt crept into my mind.
രണ്ടു വട്ടം പ്രസവിക്കാൻ ഒരാള് പ്രയാസപ്പെട്ടെങ്കിൽ രണ്ടു വട്ടം യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ?
Do you know of anyone who has received the Lord twice?
ഇതൊരു കുസൃതി ചോദ്യമാണോ എന്ന് അറിയാൻ മേല, എങ്കിലും സംഭവം സംഭവിച്ചു.
It so happened, do you know where it is?
മറിയ ക്രിസ്തുവിനെ തന്റെ ഗർഭപാത്രത്തിലും പിന്നെ തന്റെ ഹൃദയത്തിലും സ്വീകരിച്ച ഒരു വ്യക്തിയല്ലേ? രണ്ടു വട്ടം യേശു ക്രിസ്തുവിനെ രണ്ട് രീതിയിലാണെങ്കിലും സ്വീകരിക്കുവാൻ ഇടയായ ഏക വ്യക്തി മറിയയാണ്.
Mary had received the Lord in her womb as well as in her heart, and as she was the person who has received the Lord twice.
അവളിൽ ക്രിസ്തു വളർന്ന കാലമായപ്പോൾ സമയമായപ്പോൾ അവൾ ക്രിസ്തുവിനെ പ്രസവിച്ചു. We need to deliver Christ through our life.
And in the fullness of time, the Christ in her grew and she bore Christ.
അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കളിൽ വെച്ച് യേശുക്രിസ്തുവിനെ കാണുന്നു.
Paul meets the Lord Jesus Christ in the gates of Damascus.
അവിടെ 9 അധ്യായം 3 വാക്യം വായിക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ അവിടെ പറയുന്നത് ഞാൻ ഒരു വെളിച്ചം കണ്ടു എന്നാണ്.
Acts 9 and verse 3 it says, and suddenly a light from heaven flashed around me.
ഒരു വെളിച്ചം കണ്ടു.
A light, I saw a light.
അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 22:6 അതേ സംഭവത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് എങ്ങനെയാണ് നോക്കിക്കേ.
After a few years in Acts 22:6, what is Paul talking about? The same incidents.
അവിടെ എഴുതിയിരിക്കുന്നത് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം. ഒരു വെളിച്ചം ഇപ്പൊ എന്തുവായി? വലിയൊരു വെളിച്ചമായി.
Here it says about noon time a very bright light suddenly flashed. Before it was one light, here it's very bright light.
അതും നട്ടുച്ചയ്ക്കാകട്ടോ.
And that too in the noon time.
എന്നാൽ 26 അധ്യായം അതിന്റെ 13 വാക്യത്തിൽ പൗലോസ് വന്നപ്പോൾ,
and when he has come to chapter 26 verse 16 13
നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം കണ്ടു എന്ന് പോലീസ് പറയും.
Here it says at midday I saw on the way a light from heaven brighter than the sun.
സൂര്യനെക്കാട്ടിലും വെളിച്ചമുള്ള ഒരു വെളിച്ചത്തെ പൗലോസ് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ വെളിച്ചമായിരിക്കുന്ന സൂര്യനെ താരതമ്യം ചെയ്തു എന്നേ ഉള്ളൂ. സൂര്യനെക്കാട്ടിൽ ഒരു അല്പം കൂടെ വെളിച്ചം കണ്ടേക്കും എന്നൊന്നും നിങ്ങൾ ധരിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.
He would not have seen anything, any object that would bring about or reflect light more than the sun, but in comparison he says that this was indeed a very bright light.
ക്രിസ്തുവിനെ നേടേണ്ടതിന് ഓടിയ പൗലോസ് ദമസ്കോസിൽ കണ്ട ക്രിസ്തു തന്റെ ഉള്ളിൽ വളരുന്നത് കണ്ടോ?
Did Paul who has seen Christ in Damascus, who had the desire to gain Christ, did he see Christ growing in him?
See, ക്രിസ്തുവിനെ നേടുന്നതിന്റെ അളവ് അനുസരിച്ച് ഒരു വെളിച്ചം വലിയൊരു വെളിച്ചവും വലിയൊരു വെളിച്ചം സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചമായി അവന്റെ ഹൃദയത്തിൽ വളരുകയാ. അതാ നമ്മൾ അവിടെ കാണുന്നത്.
Depending on the measure of the desire of desire to gain Christ, you would find Christ growing and in your life.
Aa valarchikku anusrutamayittu Paulosil vedhyanangalum vannondirunnu.
Based on that growth there was transformation or changes in the life of Paul.
Aa reciprocal aayirikkunna vedhyanangale njan ningalkku kaanikkam.
There you find let's look at those transformations that has come into the life of Paul.
1 Corinthians 15 9 onnu vaichu.
1 Corinthians chapter 11 and verse
15 to 9.
Chapter 15 verse 9.
അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ഓർത്തിരിക്കണം, ഇത് മറന്നു പോകരുത്, നമ്മൾ മടങ്ങി വരേണ്ടി വാക്യമായത്.
For I am the least of the apostles.
ഇനി എഫേസ്യർ 3:8 നോക്കിക്കേ.
Ephesians chapter 3 and verse 8.
അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ, ഇപ്പോൾ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ. വീണ്ടും
very least of all saints. First it was among the apostles, here at least of all the saints.
ഇനി 1 തിമോത്തിസ് 1:15 നോക്കിക്കേ.
1 Timothy chapter 1 and verse 11.
15, 15.
Verse 15.
ആ പാപികളിൽ ഞാൻ ഒന്നാമൻ.
That I am the foremost among all sinners.
അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ.
I am the least among the apostles.
വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ.
I am least among the saints.
പാപികളിൽ ഏറ്റവും വലിയവൻ.
The foremost among all sinners.
ഒന്ന് കൊരിന്ത്യർ എഴുതിയത് AD 56
First Corinthians was written in AD 56.
എഫേസ്യ ലേഖനം എഴുതുന്നത് AD 60 നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് അപ്പോസ്തലന്മാർ എന്ന ഏറ്റവും വലിയ പൊക്കത്തിൽ നിന്നും ആള് താപ്പോട്ട് വന്നിട്ട് വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്ന് പറയുക.
In Ephesians, after 4 years, he says that I am the least among the saints.
അപ്പോസ്തലന്മാരിൽ ചെറിയവനെ പോലെ അല്ലല്ലോ വിശുദ്ധന്മാരിൽ ചെറിയവൻ.
The least among the saints is not like least among the apostles. There is a difference.
എന്നാൽ അവിടുന്നും ഒന്ന് തിമോത്തി എഴുതിയപ്പോൾ 64 വീണ്ടും ഒരു 4 വർഷം കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പം പൗലോസ് പറയുകയാണ് ഞാൻ ആ പാപികളിൽ ഒന്നാമൻ.
Even after another 4 years, he comes to a point where he says, I am the least among all sinners.
അതുകൊണ്ട് ആ പൗലോസ് പറയുന്നത് ഇവനെ നേടുവാൻ. പൗലോസ് ഇത് നേടിയിട്ട് പൗലോസ് സകല വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി.
After he learned to gain Christ, he started to pray for all believers.
ഞാൻ കണ്ട ഞാൻ രുചിച്ച ക്രിസ്തുവിനെ നിങ്ങളും രുചിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ എഫേസ്യർ ഫിലിപ്പിയർ കൊലോസിയറിലായിട്ട് 4 പ്രാർത്ഥനകൾ പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്.
Ephesians, Philippians, and in Colossians we find Paul's prayer where he desires that they would also gain Christ as he gained.
ഞാൻ നമുക്ക് ഇപ്പോൾ എടുക്കാൻ സമയമില്ല. കഴിയുമെങ്കിൽ അടുത്ത ക്ലാസ് തുടങ്ങും മുമ്പേ ഈ 4 പ്രാർത്ഥനകൾ ഒന്ന് വായിച്ചിട്ട് വരാമോ?
We don't have time to go through those prayers, but if possible, it would be better if you could read these 4 portions of prayer before we come to the
next class. I'll give you the references. Ephesians 1
verse 16 and onwards. Ephesians 3 verse 14 and onwards.
Philippians 1:9.
Philippians
1:9
verse 9 and onwards.
Colossians 1:9.
Colossians 1 verse 9 and onwards.
വളരെ ശ്രദ്ധയോട് കൂടെ വായിക്കണം.
Please read very carefully.
ഈ 4 പ്രാർത്ഥനകളും അതിന്റെ ആകത്തുക ഒന്ന്.
The sum total of all the 4 prayers is 1.
കർത്താവേ, അവരുടെ ഹൃദയക്കണ്ണുകൾ പ്രകാശിച്ചിട്ട് അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ ഇടയാകണം എന്നുള്ളതാണ് അതിന്റെ സമ്മറി.
Lord, that their eyes might be enlightened and they might be able to know Christ.
നമ്മുടെ സമയം തീർന്നു.
Our time is up.
വിശപ്പോടുകൂടെ അടുത്ത ആഴ്ച നിങ്ങൾ വരുമോ? അടുത്ത ദിവസം
would you come hungry for the next class?
ആ വിശപ്പ് കണ്ടിട്ട് വേണം നമ്മുടെ രാജാവും ഭർത്താവുമായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ സൗന്ദര്യത്തെ ആഗ്രഹിപ്പാൻ.
It is after seeing that hunger that our king and our husband might desire us.
അങ്ങനെയുള്ള ഒരു മണവാട്ടിക്ക് തന്റെ മനോഹരത്വം കാണിക്കുവാൻ അവൻ തയ്യാറാകും.
To such a bride he is ready to reveal his beauty.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
In the name of the Lord glorified.